ദൈവത്തിന് മഹത്വം. ഇന്ന് ജൂലൈ മാസം 1-ാം തീയതി. ദൈവവചന ധ്യാനത്തിനായി യോബിന്റെ പുസ്തകം 21-ഉം 22-ഉം അധ്യായങ്ങൾ വായിക്കുന്നു. അതിന് യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, എന്റെ വാക്ക് ശ്രദ്ധയോടെ കേൾപ്പീൻ, അത് നിങ്ങൾക്ക് ആശ്വാസമായിരിക്കട്ടെ. നിൽപ്പീൻ, ഞാനും സംസാരിക്കട്ടെ. ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് പരിഹസിക്കാം. ഞാൻ സങ്കടം പറയുന്നത് മനുഷ്യനോടോ? എന്റെ ക്ഷമ അറ്റുപോകാതിരിക്കുന്നതെങ്ങനെ? എന്നെ നോക്കി ഭ്രമിച്ചു പോകുവീൻ, കൈകൊണ്ട് വായി പൊത്തിക്കൊള്ളുവീൻ. ഓർക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു, എന്റെ ദേഹത്തിന് വിറയിൽ പിടിക്കുന്നു. ദുഷ്ടന്മാർ ജീവിച്ചിരുന്ന് വാർദ്ധക്യം പ്രാപിക്കുകയും അവർക്ക് ബലം വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്ത്? അവരുടെ സന്താനം അവരോടുകൂടെ അവരുടെ മുമ്പിലും അവരുടെ വംശം അവർ കാണുകയും ഉറച്ചു നിൽക്കുന്നു. അവരുടെ വീടുകൾ ഭയം കൂടാതെ സുഖമായിരിക്കുന്നു. ദൈവത്തിന്റെ വടി അവരുടെ മേൽ വരുന്നതുമില്ല. അവരുടെ കാള ഇണചേരുന്നു, നിഷ്ഫലമാകുന്നില്ല. അവരുടെ പശുക്കിടാവിന് കരു അഴിയുന്നതുമില്ല. അവർ കുഞ്ഞുങ്ങളെ ആട്ടിൻകൂട്ടത്തെ പോലെ പുറത്തയക്കുന്നു. അവരുടെ പൈതങ്ങൾ നൃത്തം ചെയ്യുന്നു. അവർ തപ്പോടും കിന്നരത്തോടും കൂടെ പാടുന്നു. കുഴലിന്റെ നാദത്തിങ്കിൽ സന്തോഷിക്കുന്നു. അവർ സുഖമായി നാൾ കഴിക്കുന്നു. മാത്ര കൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടു പോക, നിന്റെ വഴികളെ അറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ സർവശക്തനെ സേവിപ്പാൻ അവൻ ആർ? അവരോട് പ്രാർത്ഥിച്ചാൽ എന്തു പ്രയോജനം എന്ന് പറയുന്നു. എന്നാൽ അവരുടെ ഭാഗ്യം അവർക്ക് കൈവശമല്ല. ദുഷ്ടന്മാരുടെ ആലോചന എന്നോട് അകന്നിരിക്കുന്നു. ദുഷ്ടന്മാരുടെ വിളക്ക് കെട്ടുപോകുന്നതും അവർക്ക് ആപത്ത് വരുന്നതും ദൈവം കോപത്തിൽ കഷ്ടങ്ങളെ വിഭാഗിച്ചു കൊടുക്കുന്നതും എത്ര പ്രാവശ്യം! അവർ കാറ്റിനു മുമ്പിൽ താളടി പോലെയും കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന പതിർ പോലെയും ആകുന്നു. ദൈവം അവന്റെ അകൃത്യം അവന്റെ മക്കൾക്കായി സംഗ്രഹിച്ചു വെക്കുന്നു. അവൻ അത് അനുഭവിക്കേണ്ടതിന് അവന് തന്നെ പകരം കൊടുക്കട്ടെ. അവന്റെ സ്വന്ത കണ്ണ് അവന്റെ നാശം കാണട്ടെ. അവൻ തന്നെ സർവശക്തന്റെ ക്രോധം കുടിക്കട്ടെ. അവന്റെ മാസങ്ങളുടെ സംഖ്യ അറ്റുപോയാൽ തന്റെ ശേഷം തന്റെ ഭവനത്തോട് അവൻ എന്ത് താല്പര്യം? ആരെങ്കിലും ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കുമോ? അവൻ ഉന്നതന്മാരെ ന്യായം വിധിക്കുന്നുവല്ലോ. ഒരുത്തൻ കേവലം സ്വൈര്യവും സ്വസ്ഥതയുമുള്ളവനായി തന്റെ പൂർണ്ണക്ഷേമത്തിൽ മരിക്കുന്നു. അവന്റെ തൊട്ടികൾ പാലുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവന്റെ അസ്ഥികളിലെ മജ്ജ അയഞ്ഞിരിക്കുന്നു. മറ്റൊരുത്തൻ മനോവ്യസനത്തോടെ മരിക്കുന്നു. നന്മയൊന്നും അനുഭവിപ്പാൻ ഇടവരുന്നതുമില്ല. അവർ ഒരുപോലെ പൊടിയിൽ കിടക്കുന്നു. കൃമി അവരെ മൂടുന്നു. ഞാൻ നിങ്ങളുടെ വിചാരങ്ങളെയും നിങ്ങൾ എന്റെ നേരെ നിരൂപിക്കുന്ന ഉപായങ്ങളെയും അറിയുന്നു. പ്രഭുവിന്റെ ഭവനം എവിടെ? ദുഷ്ടന്മാർ പാർത്ത കൂടാരം എവിടെ എന്നല്ലോ നിങ്ങൾ പറയുന്നത്. വഴിപോക്കരോട് നിങ്ങൾ ചോദിച്ചിട്ടില്ലയോ? അവരുടെ അടയാളങ്ങളെ അറിയുന്നില്ലയോ? അനർത്ഥ ദിവസത്തിൽ ദുഷ്ടൻ ഒഴിഞ്ഞു പോകുന്നു. ക്രോധ ദിവസത്തിൽ അവർക്ക് വിടുതൽ കിട്ടുന്നു. അവന്റെ നടപ്പിനെ കുറിച്ച് ആർ അവന്റെ മുഖത്ത് നോക്കി പറയും? അവൻ ചെയ്തതിന് തക്കവണ്ണം ആർ അവന് പകരം വീട്ടും? എന്നാലും അവനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവന്റെ കല്ലറയ്ക്കൽ കാവൽ നിൽക്കുന്നു. താഴ്വരയിലെ കട്ട അവന് മധുരമായിരിക്കും. അവന്റെ പിന്നാലെ സകല മനുഷ്യരും ചെല്ലും. അവന് മുമ്പേ പോയവർക്ക് എണ്ണമില്ല. നിങ്ങൾ വൃഥ എന്നെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെ? നിങ്ങളുടെ ഉത്തരങ്ങളിൽ കപടമുണ്ടല്ലോ. അതിന് തേമാന്യനായ ഏലിഫാസ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരുമോ? ജ്ഞാനിയായവൻ തനിക്ക് തന്നെ ഉപകരിക്കുകയുള്ളൂ. നീ നീതിമാനായാൽ സർവശക്തന് പ്രയോജനമുണ്ടോ? നിഷ്കളങ്കനായി നടക്കുന്നതിനാൽ അവന് ലാഭമുണ്ടോ? നിന്റെ ഭക്തി നിമിത്തമോ അവൻ നിന്നെ ശാസിക്കുകയും നിന്നെ ന്യായവിസ്താരത്തിൽ വരുത്തുകയും ചെയ്യുന്നത്? നിന്റെ ദുഷ്ടത വലിയതല്ലയോ? നിന്റെ അകൃത്യങ്ങൾക്ക് അന്തവുമില്ല. നിന്റെ സഹോദരനോട് നീ വെറുതെ പണയം വാങ്ങി. നഗ്നന്മാരുടെ വസ്ത്രം ഉരിഞ്ഞെടുത്തിരിക്കുന്നു. ക്ഷീണിച്ചവന് നീ വെള്ളം കൊടുത്തില്ല. വിശന്നവന് നീ ആഹാരം മുടക്കിക്കളഞ്ഞു. കയ്യൂറ്റക്കാരനോ ദേശം കൈവശമായി. മാന്യനായവൻ അതിൽ പാർത്തു. വിധവുമാരെ നീ വെറും കൈയായി അയച്ചു. അനാഥന്മാരുടെ ഭുജങ്ങളെ നീ ഒടിച്ചു കളഞ്ഞു. അതുകൊണ്ട് നിന്റെ ചുറ്റും കണികളിരിക്കുന്നു. പെട്ടെന്ന് ഭയം നിന്നെ ഭ്രമിപ്പിക്കുന്നു. അല്ല, നീ അന്ധകാരത്തെയും നിന്നെ മൂടുന്ന പെരുവെള്ളത്തെയും കാണുന്നില്ലയോ? ദൈവം സ്വർഗോന്നതത്തിലില്ലയോ? നക്ഷത്രങ്ങൾ എത്ര ഉയർന്നിരിക്കുന്നു എന്ന് നോക്കുക. എന്നാൽ നീ ദൈവം എന്തറിയുന്നു? കൂരിരുട്ടിൽ അവൻ ന്യായം വിധിക്കുമോ? കാണാതെ വണ്ണം മേഘങ്ങൾ അവന് മറയായിരിക്കുന്നു. ആകാശമണ്ഡലത്തിൽ അവൻ ഉലാവുന്നു എന്ന് പറയുന്നു. ദുഷ്ടമനുഷ്യർ നടന്നിരിക്കുന്ന പുരാതന മാർഗം നീ പ്രമാണിക്കുമോ? കാലം തികയും മുമ്പേ അവർ പിടിപെട്ടുപോയി. അവരുടെ അടിസ്ഥാനം നദി പോലെ ഒഴുകിപ്പോയി. അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകാം, സർവശക്തൻ ഞങ്ങളോട് എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അവനോ അവരുടെ വീടുകളെ നന്മ കൊണ്ട് നിറച്ചു. ദുഷ്ടന്മാരുടെ ആലോചന എന്നോട് അകന്നിരിക്കുന്നു. നീതിമാന്മാർ കണ്ട് സന്തോഷിക്കുന്നു. കുറ്റമില്ലാത്തവൻ അവരെ പരിഹസിച്ചു. ഞങ്ങളുടെ എതിരാളികൾ മുടിഞ്ഞുപോയി. അവരുടെ ശേഷിപ്പ് തീക്കിരയായി എന്ന് പറയുന്നു. നീ അവനോടിണങ്ങി സമാധാനമായിരിക്കുക. അതിനാൽ നിനക്ക് നന്മ വരും. അവന്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുക. അവന്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. നിന്റെ പൊന്ന പൊടിയിലും ഓഫിർ തങ്കം തോട്ടിലെ കല്ലിൻ ഇടയിലും ഇട്ടുകളക. അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളിപാളവുമായിരിക്കും. അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും, ദൈവത്തിങ്കിലേക്ക് നിന്റെ മുഖമുയർത്തും. നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. നീ നിന്റെ നേർച്ചകളെ കഴിക്കും, നീ ഒരു കാര്യം നിരൂപിക്കും, അത് സാധിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും, നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ച എന്ന് നീ പറയും. താഴ്മയുള്ളവനെ അവൻ രക്ഷിക്കും, നിർദോഷിയല്ലാത്തവരെ പോലെയും അവൻ വിടുവിക്കും. നിന്റെ കൈകളുടെ വെടിപ്പിനാൽ അവൻ വിടുവിക്കപ്പെടും. അപ്പോസ്തല പ്രവൃത്തികൾ 10:1 മുതൽ 23 വരെ വായിക്കുന്നു. കൈസരിയിൽ ഇത്താരിക എന്ന പട്ടാളത്തിൽ കൊർന്നെല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ 9:00 നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നെല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കലനായ ശീമോൻ എന്ന ഇവനോടുകൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽ പുറത്താകുന്നു എന്ന് പറഞ്ഞു. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ രണ്ടുപേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരെ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6 നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കിവിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസെ എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നൊരു ശബ്ദവും ഉണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2 അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നെല്യോസ് അയച്ച പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതക്കൽ നിന്നു. പത്രോസ് എന്ന് മറുപേരുള്ള ശീമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക. ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോക എന്ന് പറഞ്ഞു. പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നു. നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ, നിങ്ങൾ വന്ന സംഗതി എന്ത് എന്ന് ചോദിച്ചു. അതിന് അവർ, നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നെല്യോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണം എന്ന ഒരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരെ അകത്ത് വിളിച്ചു പാർപ്പിച്ചു. പിറ്റേന്നാൾ എഴുന്നേറ്റ് അവരോടുകൂടെ പുറപ്പെട്ടു. യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവരോടുകൂടെ പോയി.
ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ വായന ഇയ്യോബിന്റെ പുസ്തകം 21-22 അപ്പോസ്തല പ്രവൃത്തി 10:1 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങളായിരുന്നല്ലോ. ഇതിൽ നിന്ന് നമുക്ക് ഒന്നിട്ട് ദൈവിക ചിന്തകൾ ചിന്തിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തി 10 വളരെ സുപരിതമായ ഒരു വേദഭാഗ്യമാണ് നമ്മളെ സംബന്ധിച്ച്. കൈസരയിലെ കൊർന്നെല്യോസിന്റെ ഭവനത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് ഈ അധ്യായത്തിൽ നാം വായിക്കുന്നു. കൊർന്നെല്യോസിനെ കുറിച്ച് തിരുവചനം രേഖപ്പെടുത്തുന്നത് താൻ ഭക്തനായിരുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനായിരുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, തൻ്റെ സകല കുടുംബത്തോടും ചേർന്ന് ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. എങ്കിലും ഒരു കുറവ് ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത് ദൈവദൂതൻ തൻ്റെ അടുക്കൽ കടന്നു വന്ന് ആളയച്ച് പത്രോസിനെ വിളിപ്പിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം കേൾക്കണം, സുവിശേഷത്താൽ മാത്രമേ രക്ഷയുള്ളെന്നുള്ള യാഥാർത്ഥ്യം കൊർന്നെല്യോസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ദൈവം മുൻപാകെ തൻ്റെ ദാനധർമ്മങ്ങളും തൻ്റെ നല്ല പ്രവൃത്തികളും തൻ്റെ പ്രാർത്ഥനകളും എത്തിയെങ്കിലും വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ തനിക്ക് ചെല്ലണമെങ്കിൽ നിശ്ചയമായിട്ടും താനും തൻ്റെ കുടുംബവും സുവിശേഷം കേൾക്കണം. ആ സുവിശേഷം മറ്റൊന്നുമല്ല, ദൈവം ഈ ലോകത്തെ സ്നേഹിച്ച് തൻ്റെ ഏകജാതനായ പുത്രനെ സ്നേഹിച്ച് ഈ ലോകത്തിലേക്ക് അയച്ചു, ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി ആ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള യാഥാർത്ഥ്യം ആ കർത്താവിൽ വിശ്വസിച്ച് മാത്രമേ നിത്യജീവന്റെ ഓഹരിക്കാരായി തീരുവാൻ നമുക്ക് കഴിയുകയുള്ളെന്നുള്ള യാഥാർത്ഥ്യം ഈ സംഭവ ചരിത്രത്തിൽ നിന്ന് നാം വായിക്കുന്നു. അങ്ങനെ സ്വപ്നത്തിൽ ദർശനത്തിൽ ദൂതൻ തന്നോട് പറഞ്ഞ കാര്യം നിവൃത്തിയാകുവാൻ കൊർനേലിയോസ് തൻ്റെ സേവകരെ വിളിച്ച് പത്രോസിനടുത്തേക്ക് അയക്കുന്ന സംഭവമാണ് നാം വായിക്കുന്നത്. തിരുവചനം വളരെ ശക്തമായി നമ്മോട് പറയുന്നുണ്ട്, ദൈവ മുൻപാകെ നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും കരപുരണ്ട വസ്ത്രങ്ങളെ പോലെ ആയിരിക്കുന്നു. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് ഹൃദയം നിറഞ്ഞുള്ളൊരു വിശ്വാസമാണ്. കർത്താവ് ആരാകുന്നു, കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, കർത്താവിൻ്റെ മരണത്താൽ ഞാൻ എന്ത് പ്രാപിച്ചു എന്ന് സുവിശേഷത്താൽ എനിക്കെന്ത് ലഭിക്കും എന്നുള്ള സത്യം നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുമ്പോൾ അത് അത്രേ ദൈവം എന്നെയും നിങ്ങളെയും അംഗീകരിക്കുകയും സ്വർഗത്തിലേക്കുള്ള വഴി അത് മാത്രമാകുന്നു. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നവീപ്രകാരം വായിക്കുന്നത്, യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, അവനിൽ വിശ്വസിച്ചാൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും ജീവരക്ഷയുള്ളൂ. നമ്മുടെ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ നല്ല കാര്യങ്ങൾ കൊണ്ടോ ഒരുപക്ഷെ അത് ദൈവം ബാകെ വന്നാലും അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും നിത്യജീവനില്ല, നിത്യരക്ഷയില്ല, സ്വർഗത്തിലേക്കുള്ള പ്രവേശനമില്ല. അതിന് സുവിശേഷത്താൽ മാത്രമേ, വിശ്വാസത്താൽ മാത്രമേ നമുക്ക് നിത്യജീവൻ നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുവാനും ആ സത്യസുവിശേഷത്തിന് വക്താക്കളായി തീരുവാനും നമുക്കൊരുമിച്ച് പരിശ്രമിക്കാം. കർത്താവ് അതിനായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.